2019 ഡിസംബർ 12 വ്യാഴാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ ഇന്ന് ലോക പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ എം ആർ രാജഗോപാൽ തയ്യാറാക്കിയ ലേഖനം. നാരായണി അമ്മ നമ്മോട് പറയുന്നത്: തിരുവനന്തപുരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ആ ഗ്രാമം തികച്ചും സുന്ദരമാണ്. പക്ഷേ കുണ്ടും കുഴിയും താണ്ടി കയറ്റം കയറി നാരായണിയമ്മയുടെ കുടിലെത്താൻ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി. ഉമ്മറക്കസേരയിലിരുന്ന് നാരായണിയമ്മ നിറഞ്ഞു ചിരിച്ചു. ഭർത്താവിന്റെ മുഖത്ത് നിസ്സംഗത. മറക്കാനാവാത്ത അനുഭവമൊന്നുമല്ല നാരായണിയമ്മയുടേത്. പല അനുഭവവും പങ്കുവയ്ക്കാനാവില്ല. നാരായണിയമ്മയ്ക്ക് 67 വയസ്സായി. 6 മാസം മുൻപ് പക്ഷാഘാതം വന്നതോടെ മനസ്സ് പറയുന്നത് ശരീരത്തിന്റെ ഒരു പകുതി കൂട്ടാക്കാതായി. ഭർത്താവ് രാമൻകുട്ടിക്ക് വയസ്സ് എത്രയെന്ന് അത്ര നിശ്ചയം പോരാ. അദ്ദേഹമാണ് കുടുംബത്തിലുള്ള 2 അംഗങ്ങളിൽ കൂടുതൽ ആരോഗ്യവാൻ. ബുദ്ധിക്ക് ഒരൽപ്പം കുഴപ്പമുണ്ട്. സാധാരണ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടില്ല. ജീവിതം മുൻപോട്ട് പോകുന്നത് നാരായണിയമ്മയുടെ ഭൗതിക ശക്തി കൊണ്ട് മാത്രം. നാരായണി അമ്മയ്ക്ക് ജന്മന വായുടെ മേൽഭിത്തിയിൽ ഒരു വിടവുണ്ട്, ക്ലെഫ്റ്റ് പാലറ്റ്. ശസ്ത്രക്രിയ ചെയ്താൽ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു. സംസാരത്തിന് അവ്യക്തത ഉണ്ടെങ്കിലും നിർത്താതെ സംസാരിക്കും. ഒരു മകളെയുള്ളൂ. കല്യാണം കഴിഞ്ഞു. കുറച്ചു നാളുകൾക്കുള്ളിൽ ഭർത്താവ് മരിച്ചു. 2-ാമത്തെ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുമായി ഭർത്താവിനൊപ്പം ജീവിക്കുന്നു. അയാളൊരു ദേശക്കാരൻ. ഭാര്യ ഇവിടെ വരുന്നത് അയാൾക്കിഷ്ടമല്ല. മകൾക്ക് അമ്മയെ കാണാനാവുന്നില്ല. കഞ്ഞി വയ്ക്കാൻ മാത്രമേ നാരായണിയമ്മയുടെ ഭർത്താവിന് അറിയാവൂ. അല്പം മീൻകറിയുടെ ചാർ തൊട്ടുകൂട്ടാൻ കൊതിയാകുന്നു. എന്തു ചെയ്യാൻ? കഞ്ഞി കുടിക്കാൻ അരിയും പലവ്യഞ്ജനങ്ങളും മാസത്തിലൊരിക്കൽ പാലിയം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുകൊടുക്കും. അവർ 2 ആഴ്ച കൂടുമ്പോൾ വന്നു നോക്കും. പക്ഷേ മീൻകറിയുടെ ചാർ. പക്ഷാഘാതം വന്നപ്പോൾ വലിയ സർക്കാർ ആശുപത്രിയിലായിരുന്നു ചികിത്സ. 2 ദിവസം ഇന്റൻസീവ് കെയർ യൂണിറ്റിലും 6 ദിവസം വാർഡിലും അത് കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞ് വരണമെന്ന ഉപദേശത്തോടുകൂടി കുറെ മരുന്നുകളും കൊടുത്തുവിട്ടു. പ്രമേഹ രോഗിയാണ് എന്നറിയുന്നത് തന്നെ അപ്പോഴാണ്. 2 നേരം ഇൻസുലിൻ എടുക്കണം. 3 നേരം ഓരോ ഗുളികയും കഴിക്കണം. പ്രഷറിന് വേറെയും. ഈ മരുന്നെല്ലാം സർക്കാർ ആശുപത്രിയിലുണ്ട്. 1 മാസത്തേക്ക് 3 കുപ്പി ഇൻസുലിൻ വേണം. നാരായണിയമ്മ ഓട്ടോ പിടിച്ചു പോകും. സാധാരണ ഓട്ടോക്കാരൊന്നും വരില്ല. പക്ഷേ തമ്പി വരും. തമ്പി എല്ലാ മാസവും വന്ന് നാരായണിയമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകും. നാരായണിയമ്മ നേരിട്ട് ചെന്നാലേ ഇൻസുലിൻ കിട്ടൂ. 1 പ്രാവശ്യം 2 കുപ്പി ഇൻസുലിൻ കിട്ടും. 3-ാമത്തേത് പൈസ കൊടുത്തു വാങ്ങും. അതിന് രൂപ എവിടെ നിന്ന്? ആരെങ്കിലുമൊക്കെ തരും. ഞാൻ ചോദിക്കും, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ? കണക്ക് കൂട്ടിയപ്പോൾ 2 കുപ്പി ഇൻസുലിൻ 260 രൂപയെ ആകൂ. അതിനാണ് 300 രൂപ ചെലവാക്കി ആശുപത്രിയിൽ പോകുന്നത്. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ മരുന്നുണ്ട്. 1 മാസത്തേക്ക് ആവശ്യമുള്ള 3 കുപ്പിയും കൊടുക്കാൻ എന്താണ് തടസ്സം? പൊതുജനാരോഗ്യം എത്രയോ മുന്നോട്ടു പോയി. കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ സർക്കാർ ആശുപത്രികൾ വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. എല്ലാ തലത്തിലും, മെഡിക്കൽ കോളേജുകൾ മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ. അവശ്യ മരുന്നുകൾ അവിടെയൊക്കെയുണ്ട്. പ്രശ്നം അവിടെയല്ല. ഏറ്റവും ആവശ്യമുള്ളവർക്ക് അതിന്റെ ലഭ്യതയില്ല. പകരം നാം കാത്തിരിക്കും അടുത്ത പക്ഷാഘാതം ഉണ്ടാവുന്നത് വരെ. ഇപ്പോൾ എല്ലാ കിടപ്പ് രോഗികൾക്കും മാസത്തിൽ ഒരിക്കലെങ്കിലും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഒരു പാലിയേറ്റീവ് കെയർ നഴ്സ് ഗൃഹസന്ദർശനം നടത്തുന്നുണ്ട്. എത്രയോ വലിയ കാര്യം. കിടപ്പ് രോഗികൾക്ക് 1 മാസത്തേക്ക് ആവശ്യമായുള്ള 1 പൊതി മരുന്ന് അവർക്ക് വീട്ടിലെത്തിക്കാൻ സാധിക്കുകയില്ലേ? അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ മിക്കവാറും നഴ്സുമാർക്ക് ഇഷ്ടമാണ്. തടസ്സങ്ങളേറെയാണ്. നിയമവും കീഴ്വഴക്കവുമൊക്കെ. നഴ്സ് മരുന്ന് കൊടുക്കാൻ പറ്റുമോ? ഫാർമസിസ്റ്റല്ലേ അത് ചെയ്യാവൂ? 3 കുപ്പി ഇൻസുലിൻ ഒന്നിച്ചു കൊടുത്താൽ അവർ കൊണ്ടുപോയി വിറ്റാലോ? ഇനി ഇൻസുലിൻ ഞങ്ങൾ കൊടുത്തോളാമെന്നേറ്റു. കരുണയുള്ള മനുഷ്യർ സന്തോഷത്തോടെ തരുന്ന പണമുണ്ടല്ലോ ഞങ്ങളുടെ കയ്യിൽ. അതാണോ പരിഹാരം? ഇത് നാരായണിയമ്മയുടെ കാര്യം മാത്രമല്ലല്ലോ. അവരെപ്പോലെ ഉള്ളവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് വേണ്ടത് എന്തെന്ന് ചിന്തിക്കാൻ ആളുണ്ടാകണം. നയങ്ങൾ നടപ്പിൽ വരുത്തുമ്പോൾ നാരായണിയമ്മ മനസ്സിൽ വേണം. ഇതുപോലുള്ളവർ 1000ഓ 10000ഓ അല്ല, ലക്ഷങ്ങളാവും കേരളത്തിൽ ഉണ്ടാവുക. നാരായണിയമ്മയ്ക്കും ഭർത്താവിനും അവരെപ്പോലുള്ള ലക്ഷങ്ങൾക്കും ശബ്ദമില്ലാത്തതാണ് പ്രശ്നം. അവർക്ക് സംഘടനയില്ല, വോട്ട് ബാങ്കുമില്ല. മുദ്രാവാക്യമുയർത്താൻ അവർക്ക് കഴിയില്ലല്ലോ.